സാധാരണക്കാരന്റെ ദൈനംദിന ജീവിത ചെലവുകളിൽ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഓരോ വർഷം കഴിയുന്തോറും വൻ വർധനമാണ് ഉണ്ടാകുന്നത്. ഇതുമൂലം ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. ഇന്ത്യ വിട്ട് വിദേശത്ത് ജീവിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഈ വർധനവ് നന്നായി ബാധിക്കുന്നുമുണ്ട്. മറ്റ് പല രാജ്യങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ ഓസ്ട്രേലിയയുടെ സ്ഥാനം മുൻപന്തിയിൽ തന്നെയാണ്. നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ ഓരോ വർഷവും ഇവിടുത്തെ ദൈനംദിന ചിലവുകൾ താങ്ങാവുന്നതിനും അപ്പുറത്താകുന്നുവെന്ന്? ഏതൊക്കെ മേഖലയിലാണ് ചിലവേറിയതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാനും കഴിഞ്ഞെന്നു വരില്ല. കാരണം മറ്റൊന്നുമല്ല, കൃത്യമായ ഒരു വിഭാഗത്തിൽ മാത്രമല്ല ചിലവേറുന്നത് എന്നതാണ്. ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ കണക്കുകൾ പ്രകാരം ജീവിത ചിലവേറിയ 10 രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ 2013 പോലെ തന്നെ ഈ വർഷവും ഇടം തേടിയിട്ടുണ്ട്. അതും സിഡ്നിയും മെൽബണുമാണ് ഈ 10-ൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. 2013 സിഡ്നിയും മെൽബണും 3-ഉം 4-ഉം സ്ഥാനങ്ങളാണ് കരസ്ഥമാക്കിയിരുന്നുവെങ്കിൽ ഈ വർഷം സിഡ്നി 5-ഉം മെൽബൺ 6-ഉം സ്ഥാനത്ത് തന്നെയുണ്ട്. ഹൌസിംഗ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വിലവർധന ഉണ്ടായതായി തോന്നുന്നതെന്നാണ് 32 വർഷമായി സിഡ്നിയിൽ താമസിക്കുന്ന ലെസ്ലി ബോണിയുടെ അഭിപ്രായം. എന്നാൽ പെട്രോളിനും വൈദ്യുതിക്കും വെള്ളത്തിനും കഴിഞ്ഞ 32 വർഷത്തിൽ വൻതോതിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ലെസ്ലി ചൂണ്ടിക്കാണിക്കുന്നു.
തീർച്ചയായും ഹൗസിംഗിലാണ്. കാരണം അന്ന് ഒരു വീട് നമുക്ക് ഒരു $60,000 ഒരു ആവറേജ് ഹോം വാങ്ങാൻ പറ്റുമെങ്കിൽ ഇന്ന് അതിന് അബൌട്ട് 10 times ആണ്. തീർച്ചയായും ഹൗസിംഗിലാണ് ഒരുപാട് എക്സ്പെൻസ് കൂടിയുള്ളത്. പിന്നെ ഒഫ്കോഴ്സ് പെട്രോൾ പ്രൈസസ്. അന്ന് $10 ഉണ്ടെങ്കിൽ യു കെൻ ഫിൽ എ ടാങ്ക്, ടുഡേ യു നീഡ് $50 to $60. പിന്നെ ഗ്രോസറി ആണെങ്കിലും ഒരു 3 times കൂടിയിട്ടുണ്ട്. സോ ഓൾ ടുഗദർ നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിത ചെലവ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അത് എല്ലാവരെയും എഫക്ട് ചെയ്യുന്ന വിധത്തിൽ. എൻ്റെ ഓർമ്മയിൽ വാട്ടർ ബില്ലെല്ലാം ഒരു $40 ഉണ്ടായിരുന്നുള്ളൂ 3 മാസത്തിന്. ഇന്നത് $200 ആണ്. അതേപോലെ ഇലക്ട്രിസിറ്റി ബില്ല് അറൌണ്ട് $30-$40. ഇന്ന് $300-$400 ആണ്. ഒരുപാട് കൂടിപ്പോയി. അപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ട് ഇപ്പോൾ ജീവിക്കാൻ ഇവിടെ.
ചില ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്തവർക്ക് ഇവിടുത്തെ ചിലവ് താരതമ്യേന താങ്ങാവുന്നതിനും അപ്പുറത്താണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. വിദ്യാഭ്യാസ മേഖലയാണ് ഓരോ വർഷവും കയ്യിലൊതുങ്ങാവുന്നതിൽ കൂടുതലാവുന്നതെന്നാണ് 7 വർഷം മുൻപ് ദുബായിൽ നിന്നും മെൽബണിലെത്തിയ സയോണ ജോസ് പറയുന്നത്.
കുട്ടികളുടെ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫീസ്, പ്രൈവറ്റ് സ്കൂളിംഗ് എന്ന് പറയാം, അതിന്റെ ഫീസും വളരെയധികം കൂടിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ ചൈൽഡ് കെയർ, നമ്മുടെ ചൈൽഡ് കെയറിന് നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്ന എമൗണ്ടുകളും അതും വളരെയധികം കൂടിയിട്ടുണ്ട്. ഇനിഷ്യലി ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം കുട്ടികളുടെ കാര്യങ്ങൾ, കുട്ടികളും തിരിച്ചെടുതായിരുന്നു. അപ്പം അവരുടെ കാര്യങ്ങൾ നോക്കാൻ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ചൈൽഡ് കെയറിന്റെ ഒരു ആ ഒരു എക്സ്പെൻസസ് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവർ, ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുട്ടികളെ ആഫ്റ്റർ സ്കൂൾ കെയറും ബിഫോർ സ്കൂൾ കെയറും ഒക്കെ ആയി തുടങ്ങിയപ്പോൾ അതിന്റെ ചൈൽഡ് കെയറിന്റെ ആ ഓരോ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കുക എന്നതൊരു വളരെ എന്താ പറയാ അൺഅഫോർഡബിൾ അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുകയാണ് ചൈൽഡ് കെയർ. പിള്ളേർ വലുതാവും, വലുതായാലേ രക്ഷയുള്ളൂ. അതുവരെ നമുക്കവരെ ഏതെങ്കിലും ചൈൽഡ് കെയറിലാക്കിയേ പറ്റുള്ളൂ. ബിഫോർ സ്കൂൾ കെയറും ആഫ്റ്റർ സ്കൂൾ കെയറും ജോലി ചെയ്യുന്നവരുടെ ഒരു ബുദ്ധിമുട്ടാണത്. അത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പെട്രോളും ഇലക്ട്രിസിറ്റി ആൻഡ് ചൈൽഡ് കെയർ ഇതെല്ലാം ഓൾമോസ്റ്റ് ഡബിളോളം ഇൻക്രീസ് ആയിട്ടുണ്ട് ഈ വർഷങ്ങൾ, ഈ 7 വർഷത്തോളം നോക്കുമ്പോൾ വന്നതിന്റെ അന്ന് തൊട്ട് ഇന്നിപ്പം ഇന്നത്തെ ഒരു സ്റ്റേജ് എത്തുന്ന ഡബിളിന് മുകളിലുണ്ടെങ്കിലേ ഉള്ളൂ, അത്രയും കൂടിയിട്ടുണ്ട്.
എല്ലാ മേഖലയിലും തന്നെ പണച്ചിലവ് അധികമായി തോന്നിയിട്ടുണ്ട് എന്നതാണ് 17 വർഷം മുമ്പ് മലേഷ്യയിൽ നിന്നും സിഡ്നിയിലെത്തിയ സിന്ധു ഉണ്ണിരാജന്റെ അഭിപ്രായം.
എനിക്ക് തോന്നിയിരിക്കുന്ന ഏറ്റവും വലിയ സെക്ടർ ഓബ്വിയസ് ആയിട്ട് കണ്ടിരിക്കുന്നത് പ്രോപ്പർട്ടി സെക്ടറിലാണ്. എനിക്ക് തോന്നുന്നു ഹൗസിംഗ് അഫോർഡബിലിറ്റി, വീട് മേടിക്കാനില്ല, ഈവൻ റെന്റിംഗിന്റെ കാര്യമാണെങ്കിലും സിഡ്നിയിൽ വല്ലാണ്ട് അതിന്റെ കൂടിയിട്ടുണ്ട്, പ്രൈസിങ് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പെട്രോളിന്റെ കാര്യത്തിലും ഓബ്വിയസ് ആയിട്ട് നമ്മൾ അതിന്റെ എന്താ പൈസ എക്സ്പെൻസ് കൂടിയതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ വളരെ ഡിമാൻഡ് ഉണ്ട് എല്ലാവർക്കും സിഡ്നിയിൽ, സിഡ്നിയിലെ ലൈഫ് സ്റ്റൈൽ, ആ ക്വാളിറ്റി ഓഫ് ലൈഫ്, ബാക്കി പല രീതിയിലും നോക്കുന്ന സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ട് എല്ലാം കൂടിയിട്ട് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു നല്ലൊരു സ്ഥലമായതുകൊണ്ട് ആ ഒരു ഡിമാൻഡ് വരുന്നുണ്ട്. അപ്പൊ ഡിമാൻഡ് ആക്ച്വലി പുഷസ് ദ പ്രൈസസ് അപ്പ് ആസ് വെൽ. അപ്പോ അതുകൊണ്ട് എന്താ പറയുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടോ ഇല്ല ഓബ്വിയസ് ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടി തന്നെയാണ്.
വീടിന്റെ വിലയും മോർഗേജും മാത്രമല്ല ദൈനംദിന ചിലവ് പോലും കുതിച്ചുയരുന്നു എന്നാണ് മെൽബണിലെ പ്രീത മേനോൻ പറയുന്നത്. സിംഗപ്പൂരിൽ നിന്ന് 4 വർഷം മുൻപ് മെൽബണിൽ എത്തിയതാണ് പ്രീത മേനോൻ. ചിലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം സിംഗപ്പൂർ സിറ്റിക്കാണെങ്കിലും ജീവിത ചിലവുകൾ കൂടുതൽ ദുസ്സഹമായി തോന്നുന്നത് ഓസ്ട്രേലിയയിലാണെന്നാണ് പ്രീത മേനോന്റെ അഭിപ്രായം.
ഇവിടെ പുറത്തു പോയി കഴിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോ സിംഗപ്പൂരില് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ താഴെ കുറേ അത്രയും വെറൈറ്റി ഉണ്ടാവും, നല്ല അഫോർഡബിളും ആണ് നമ്മളെ ആഹാരം പുറത്ത് കഴിക്കാൻ. ഇവിടെ നമുക്ക് പുറത്ത് പോയി കഴിക്കാനുള്ള വെറൈറ്റിയും കുറവാണ്, അത്ര നമുക്ക് അഫോർഡബിൾ ആയിക്കില്ല. നമുക്ക് എപ്പോഴും പുറത്ത് കഴിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. പിന്നെ ഇവിടെ ഈ 4 കൊല്ലത്തിൽ എനിക്ക് എന്താ റൈസിങ് കോസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിൽ റേറ്റ്സ് കൂടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ പെട്രോൾ ഒരു ഇതാണ്, കാരണം നമ്മൾ വീട്ടില് 2 അഡൾട്ട്സ് താമസിക്കുന്നു, നമ്മൾ 2 പേരും ഡ്രൈവ് ചെയ്യും. നേരെ മറിച്ച് സിംഗപ്പൂരിലാണെങ്കിൽ നമ്മൾ ഒരാള് ഡ്രൈവ് ചെയ്യും, ഒരാള് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കും. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഫ്രീക്വൻസിയും കൂടുതലാണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് അഫോർഡബിളും ആണ്. അപ്പൊ നമുക്ക് ഒരു അറ്റം സിംഗപ്പൂരിൽ നിന്ന് മറ്റേ അറ്റം വരയ്ക്കും നമുക്ക് 1 മണിക്കൂറിലും ട്രാവൽ ചെയ്യാം. ഇവിടെ നമ്മൾ 20 മിനിറ്റോളം പബ്ലിക് ട്രാൻസ്പോർട്ടിന് മിനിമം കാത്തു നിൽക്കേണ്ടി വരും ഒരെണ്ണം മിസ് ചെയ്ത് കഴിഞ്ഞാൽ. അവിടെ നമുക്ക് അങ്ങനെയല്ല, ഓരോ 3 മിനിറ്റിലും നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് ഒരു എൻഡ് ടു എൻഡ് പോവാൻ. നമുക്ക് സേവിങ്സ് കുറെ കൂടെ അവിടെ അധികം ഉണ്ടാവുമായിരുന്നു. സേവിങ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സിംഗപ്പൂരിൽ ഞങ്ങൾ ഇരുന്ന ആദ്യത്തെ ഇനീഷ്യൽ കുറച്ച് കൊല്ലം നമ്മൾ ഒരിക്കലും എനിക്കൊരു ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ അതൊരു ഞാൻ ജോലി ചെയ്യാണ്ടുള്ള ഒരു കാര്യം ആലോചിക്കാനേ പറ്റില്ല. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ഏറ്റവും വലിയൊരു ഇത്, സേവിങ്സിലുണ്ടാവുന്ന ഡിഫറൻസ് ആണ്.
ഇങ്ങനെ ചിലവേറുന്നത് മൂലം പണ്ടത്തെ അപേക്ഷിച്ച് സാധാരണക്കാരന്റെ കയ്യിൽ സമ്പാദ്യം ഇല്ലാതാവുന്നു എന്നതാണ് ഇതുകൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ലെസ്ലി ബോണി ചൂണ്ടിക്കാണിക്കുന്നു.
നമ്മളുടെ വേജസ് അതുപോലെ അങ്ങ് കൂടിയിട്ടില്ല എന്നത് ഒരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മളുടെ ജീവിത ചെലവ് ഒരുപാടായിട്ട്, കാരണം നമ്മളെ കയ്യിൽ പൈസയില്ല. റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അതെല്ലാം ഒരുപാട് കൂടി. അപ്പൊ അതെല്ലാം, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പൈസ കയ്യിലില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ട് ഇപ്പോൾ ജീവിക്കാൻ ഇവിടെ.
ഈ വർദ്ധിച്ചു വരുന്ന ചിലവ് മറികടക്കുവാൻ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ സ്വമേധയാ കണ്ടുപിടിച്ചാണ് പലരും പണച്ചിലവ് കുറയ്ക്കാൻ നോക്കാറ്. വീട്ടിലൊരു പച്ചക്കറി തോട്ടം തന്നെ ഉണ്ടാക്കിയാണ് വർദ്ധിച്ചു വരുന്ന പച്ചക്കറി വിലയിൽ നിന്നും രക്ഷ നേടുന്നതെന്ന് സയോണ ജോസ് പറയുന്നു.
കൂടുതലും നമ്മള് വേറെ വരുന്നത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, അതും ഒത്തിരി പ്രൈസ് കൂട്ടിയിട്ടുണ്ട് നമ്മൾ വന്ന കാലത്ത് വെച്ച് ഇന്ന് കമ്പയർ ചെയ്യുമ്പോൾ. എല്ലാവരും ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കഴിക്കാനായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് ഒത്തിരി അതിന്റെ വില കൂടിയത് അറിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം അതൊക്കെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാണ്. അപ്പൊ കുറെ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഫ്രഷും കിട്ടും, നല്ലതും കിട്ടും, അതുപോലെ ദാറ്റ് മീൻസ് ഹെൽത്തി. വില വെച്ചും നമുക്ക് അത് എന്താ പറയുക അണ്ടർ കൺട്രോൾ ആയിട്ടുണ്ട്.
മെൽബണിൽ നിന്നും SBS റേഡിയോയ്ക്ക് വേണ്ടി സൽവി മനീഷ്.